الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين، أما بعد. كتاب التوحيد لا مسائل غلانا نمل كرنا عايشي لدتوى المدد അതിന്റെ ബാക്കിയാണ് നമുക്കിനി എടുക്കാനുള്ളത്. കഴിഞ്ഞ തവണ വായിച്ച മിസാലുകൾ ഒരിക്കൽ കൂടി ഒന്ന് ഓടിച്ചു വായിക്കുകയാണ്. മിസ്അലത്തുൽ ഉല സിഅതു ഫദ്ലില്ലാ, അല്ലാഹുവിന്റെ ഫദ്ല്, ഉദാര്യത്തിന്റെ വിശാലത. അസാനിയ കസറത്തു സവാബി തൗഹീദി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കൽ തൗഹീദിനുള്ള പ്രതിഫലത്തിന്റെ വർദ്ധനവ്. മൂന്നാമത്തേത് അസാലിസ തക്ഫീറുഹു മഅ ദാലിക ലിദ്ദുനൂബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഹീദ് ഉണ്ടെങ്കിൽ തിന്മകൾ പുറത്തു കൊടുക്കുമെന്ന കാര്യം. അറാബിഅ നാലാമത്തെ കാര്യം, തഫ്സീറുൽ ആയത്തി അല്ലതി ഫീ സൂറത്തിൽ അൻആം, സൂറത്തിൽ അൻആമിലെ ആയത്തിന്റെ വിശദീകരണം, അതായത് അല്ലദീന ആമനു ولم يلبسوا ان تدعون آية. الخامسة تأمل الخمس اللواتي في حديث عبادة، عبادة بن الصامت رضي الله عنه عند حديث الله أنجوك علينا كرش شندك. السادسة أنك إذا جمعت بينه وبين حديث عتبان وما بعده تبين لك معنى قول لا إله إلا الله وتبين لك خطأ المغرورين. ني عتبان رضي الله عنه عند حديثهم أدني شاشم الله حديث قلهم كوتي وايتال، هذا ലാ ഇലാഹ ഇല്ലല്ലാഹ് ആരെങ്കിലും അള്ളാഹുവിന്റെ വജുഹ് ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞാൽ എന്ന ഹദീസും മറ്റ് ഹദീസുകളും കൂട്ടി വായിച്ചാൽ നിനക്ക് ഈ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ മാത്രം സ്വർഗത്തിൽ പോകുമെന്ന് വിചാരിച്ചിരിക്കുന്നവരുടെ അവസ്ഥ നിനക്ക് മനസ്സിലാകും. അസ്സാബിഅതു തംബീഹു ലിശ്ശർത്തി അല്ലദി ഫീ ഹദീസി ഇത്ബാൻ, ഇത്ബാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിലുള്ള ഷർത്തിനെ കുറിച്ചുള്ള സൂചന. വസ്സാമിന എട്ടാമത്തെ കാര്യം, അവിടെ മുതൽ നമുക്ക് എടുക്കാനുള്ളത്, കൗനുൽ അംബിയാഇ യഹ്താജൂന ലിത്തംബീഹി അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു. കൗനുൽ അംബിയാ, അംബിയാക്കന്മാർ ആണ് എന്ന കാര്യം. കൗൻ എന്ന് പറഞ്ഞാൽ അവരാണ് എന്നത്. യഹ്താജൂൻ, അവരെപ്രകാരമാണ്, യഹ്താജൂന അവർക്ക് ആവശ്യമുണ്ട്. ഇഹ്താജ എന്ന് പറഞ്ഞാൽ ആവശ്യമായി. യഹ്താജൂന, അവർ ആവശ്യമുള്ളവരാണ്. ലിത്തംബീഹ്, ഒരു ഉണർത്ത് നൽകൽ, ഒരു ഓർമ്മപ്പെടുത്തൽ അംബിയാക്കന്മാർക്ക് കൂടി ആവശ്യമാണ്. അലാ ഫദ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏതിനെ കുറിച്ച്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ ഫദ്ലിനെ കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അംബിയാക്കന്മാർക്കും ആവശ്യമാണ്. അതാണ് എട്ടാമത്തെ മിസ്അല. അതേതിൽ നിന്നാണ് ഷെയ്ഖ് മുഹമ്മദ് തെളിവാക്കിയിട്ടുള്ളത്? മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞ വാക്കിൽ നിന്ന്. കുല്ലു ഇബാദിക യഖൂലൂന ഹാദാ, ഇതെല്ലാ നിന്റെ അടിമകൾ എല്ലാവരും പറയുന്ന വാക്കാണ് എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വാക്കിൽ നിന്നാണ് ഇക്കാര്യം ഷെയ്ഖ് മുഹമ്മദ് തെളിവായി സ്വീകരിച്ചിട്ടുള്ളത്. التاسعة ഒൻപതാമത്തെ കാര്യം, അത്തംബീഹു, എട്ടാമത്തെ മസലയിൽ വേറൊരു കാര്യം കൂടി ഓർമ്മപ്പെടുത്താനുള്ളത്, അംബിയാക്കന്മാർക്ക് വരെ അത് ഓർമ്മപ്പെടുത്തണമെങ്കിൽ സാധാരണക്കാർക്ക് ഇൻബാബി ഔല. എന്തായാലും അംബിയാക്കന്മാർക്ക് വരെ അത് ആവശ്യമാണെങ്കിൽ സാധാരണക്കാർ എന്തുകൊണ്ടും അതിന് അർഹരാണ് എന്ന കാര്യം അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. التاسعة ونبدأ كريم التنبيه لرجحانها بجميع المخلوقات مع أن كثيرا ممن يقولها يخف ميزانه. التنبيه تنبيه هندو برنيا واقف ولا دوني هندو هذين أرثم. نعم تنبيه هندو برنيا هندو تنبيه ورمى برتل. التنبيه ورمى برتل لرجحانها, അത് മുന്നിൽ നിൽക്കുമെന്ന കാര്യം, അതല്ലെങ്കിൽ അത് ഭാരം തൂങ്ങുമെന്ന കാര്യം. തൻബീഹു ലിറുജ്ഹാനിഹ എന്ന് പറഞ്ഞാൽ ഹാ എന്ന് പറയുന്നത് ഇതിലേക്കാ, കലിമത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അത് ഭാരം തൂങ്ങുമെന്ന കാര്യം അതിലേക്കുള്ള ഓർമ്മപ്പെടുത്തൽ ഇതിലുണ്ട്. ബിജമീഇൽ മഖ്ലൂഖാത്ത് എല്ലാ സൃഷ്ടികളെയും കൊണ്ട് അത് ഭാരം തൂങ്ങുമെന്ന കാര്യം, എല്ലാ സൃഷ്ടികളെക്കാളും ഭാരം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ട് എന്ന കാര്യം ഏത് ഹദീസിനാണ് അതിന് സൂചന ഉള്ളത്? മൂസാ നബി അലൈഹിസ്സലാമയുടെ വിഷയത്തിൽ വന്ന ഹദീസ്. അപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇക്കണ്ട എല്ലാ സൃഷ്ടികളെയും കൊണ്ട് ഭാരം തൂങ്ങും എന്ന് അള്ളാഹു സുബ്ഹാന തആല പറഞ്ഞതായ ഹദീസിൽ വന്നിട്ടുണ്ട്. മൂസാ നബിയുടെ ഹദീസ് ളഈഫ് ആണെങ്കിൽ കൂടി അതേ മഅനയിൽ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേർത്തുകൊണ്ട് ആ ഹദീസ് വന്നിട്ടുണ്ട്. ശരി, അപ്പൊ ആ മഅന ശരിയാണ്. مع ان كثيرا ممن يقولها يخف ميزانه مع അതോടൊപ്പം എന്നാൽ مع എന്ന് പറഞ്ഞാൽ അതോടൊപ്പം ان كثيرا ധാരാളം പേർ ممن يقولها اي ممن يقول لا اله الا الله لا اله الا الله പറയുന്ന ധാരാളം ആളുകൾ يخف ميزانه അവന്റെ മീസാന് കനം കുറയാറുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഴുവൻ സൃഷ്ടികളെയും കൊണ്ട് കനം തൂങ്ങുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാൽ ചിന്തിക്കുക, അത് പറഞ്ഞ പല ആളുകളുടെയും മീസാൻ എന്നിട്ടും കനം കുറയുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അവരൊന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ ആ പറഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ ആശയത്തിനനുസരിച്ച് പ്രാവർത്തികമാക്കിയിട്ടില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് അവർ പ്രാവർത്തികമാക്കിയിട്ടില്ല എന്നതുകൊണ്ടാണ്. ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു പാഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന് ആകാശഭൂമികളെക്കാൾ കനം തൂങ്ങാൻ സാധിക്കുമെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ അത് പറഞ്ഞ പല ആളുകളുടെയും കനം, അവരുടെ മീസാൻ, അതിന്റെ കനം കുറയുന്നത് കാണാൻ സാധിക്കും. എവിടെ? പരലോകത്ത്. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ലാ ഇലാഹ ഇല്ലല്ലാഹ് കേവലം നാവ് കൊണ്ട് പറയുന്നതിലല്ല കാര്യമുള്ളത്, മറിച്ച് അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരുമ്പോഴാണ് അതിന് കനം ഉണ്ടാക്കുക. മനസ്സിലായില്ലേ? ഇത് പ്രധാനപ്പെട്ട ഒരു പാഠം കൂടിയാണ്. ഇത് പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വാധീനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പാഠമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞത് കൊണ്ട് മാത്രം കാര്യമില്ല, മറിച്ചത് അതിന്റെ ആശയം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. അൽ ആഷിറ, പത്താമത്തെ കാര്യം. അന്നസ്സു അലാ അന്നൽ അർദീന സബ്ഉൻ കസ്സമാവാത്ത്. അന്നസ്സ് വ്യക്തമാക്കൽ, തെളിവ് വരുത്തൽ. നസ് എന്ന് പറഞ്ഞാൽ ശരിക്ക് തെളിവാണ്, പ്രമാണം. അതിലില്ലേ മസായിൽ? നിങ്ങളുടെ മസായിലുകളില്ല? ആണ്, ഇതിലുണ്ട്, ഈ നുസ്ഖയിൽ ഇതുണ്ട്. അന്നസ്സു അലാ അന്നൽ അർദീന സബ്ഉൻ കസ്സമാവാത്ത്, ആകാശങ്ങൾ. അന്നസ് വ്യക്തമാക്കൽ, തെളിവ് പറയൽ, അല്ലെങ്കിൽ തെളിവ് എന്തിനുള്ള? അല അന്നൽ അർദീന, ഭൂമികൾ. സബ്ഉൻ ഏഴാണ് എന്നതിനുള്ള തെളിവ്, ഭൂമികൾ ഏഴെണ്ണമുണ്ട് എന്നതിനുള്ള തെളിവ്. കസ്സമാവാത്ത്, ആകാശങ്ങൾ ഏഴാണെന്നതുപോലെ തന്നെ. ഏതിലതിന് തെളിവുള്ളത്? മൂസാ നബി അലൈഹി സ്വലാമയുടെ ഹദീസിൽ അതിന് തെളിവുണ്ട്. അന്നസ് അല അന്നൽ അർദീന سبع كالسماوات. الحادي عشر 11 ان لهن عمارا. ان لهن عمارا ادي നിങ്ങളിലില്ലേ? അതുല്ല ആ مساله ഇല്ല. കഴിഞ്ഞ مسائل കഴിഞ്ഞു. ഇനി ആ നിങ്ങളതിൽ مسائلകളില്ല. ശരി, കിതാബ് സഹീഹിൽ ഒറിജിനൽ പ്രിന്റിൽ എന്തുണ്ട്? ഇത് ഇതിൽ ശേഖ് മസ്അലകൾ കൊടുത്തിട്ടില്ല. ഈ മുത്തൂനിൽ തെളിവുകൾ മാത്രമേ ഉള്ളൂ, അതില്ലത്ത് മാത്രമേ ഉള്ളൂ. മസ്അലകൾ അതില്ല. മസ്അലകൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒറിജിനൽ പ്രിന്റ് കയ്യിൽ വെക്കണം. ശരി, 11-ാമത്തെ മസ്അല. അന്ന ലഹുന്ന ഉമ്മാറ. അന്ന ലഹുന്ന ഉമ്മാറ, ആകാശങ്ങളിൽ, ആ ഭൂമികളിൽ താമസിക്കുന്നവരുണ്ട്. ഉമ്മാർ എന്ന് പറഞ്ഞാൽ താമസിക്കുന്നവർ. നമ്മൾ പറഞ്ഞാണ് ولو ان السماوات السبع والارضين السبع وعامرهن അവയിൽ താമസിക്കുന്നവരും. അപ്പൊ അവയിലൊക്കെ താമസിക്കുന്നവരുണ്ട് എന്നതിന് ഈ ഹദീസ് തെളിവാണ്. ചില ആയത്തുകളും അതിന് ആളുകൾ തെളിവാക്കിയിട്ടുണ്ട്, ചില ആധാറുകൾ ആ വിഷയത്തിൽ വന്നിട്ടുണ്ട്. ഭൂമിക്ക് പുറത്തും ജീവനുണ്ട് എന്ന വിഷയത്തിൽ പലതും ലൈഫാണ്. അള്ളാഹു അലം. പന്ത്രണ്ടാമത്തെ മസല, ഇസ്ബാത്തു സിഫാത്തി ഖിലാഫൻ ലിൽ അഷ്അരിയ്യ. ഇസ്ബാത്ത്, സ്ഥിരീകരണം. അസ്സിഫാത്ത്, സിഫത്തുകൾ. സിഫത്ത് എന്ന് പറഞ്ഞാൽ വിശേഷണം. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇസ്മുകളുണ്ട്, സിഫാത്തുകളുണ്ട്. സിഫാത്തുകൾ എന്നാൽ അള്ളാഹുവിന്റെ വിശേഷണങ്ങളാണ്. ഉദാഹരണത്തിന്, അള്ളാഹുന്ന റഹ്മത്തുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മുഖമുണ്ട്, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് കൈകളുണ്ട്, ഇങ്ങനെ. ഇതാണ് അള്ളാഹുവിന്റെ സിഫാത്തുകൾ. അവന്റെ ദാത്തിയായ സിഫത്തുണ്ട്, ഫിഅലിയായ സിഫത്തുണ്ട്. ദാത്തിയായ സിഫത്ത് എന്ന് പറഞ്ഞാൽ കൈ, മുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അതേപോലെ തന്നെ ഫിഅലിയായ സിഫത്തുകൾ എന്ന് പറഞ്ഞാൽ ഖൽഖ്, അള്ളാഹു സൃഷ്ടിച്ചു എന്ന്. അത് അവന്റെ ഫിഅലാണ്, അത് അവന്റെ പ്രവൃത്തിയാണ്. ഫിഅലിയായ സിഫത്തുകൾ രണ്ട് രൂപത്തിൽ, അടിസ്ഥാനപരമായി രണ്ട് രൂപത്തിലാണ് സിഫാത്തുകൾ ഉള്ളത്. ഒന്ന് സിഫാത്ത് ഫിഅലിയ, ഒന്ന് അള്ളാഹുവിന്റെ പ്രവർത്തനങ്ങളാകുന്ന സിഫത്തുകൾ, രണ്ട് സിഫാത്ത് ദാതിയ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദാതിയായ സിഫത്തുകൾ. ദാതിയായ സിഫത്ത് എപ്പോഴും അള്ളാഹിന്റെ ഒപ്പം ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് കൈമുഖം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദാതിയായ സിഫത്ത്. അത് അള്ളാഹു അവന്റെ ഫിഅലിയായ സിഫത്താണ്. അവൻ ഉദ്ദേശിക്കുമ്പോൾ അത്ഭുതപ്പെടുന്നു. ഫിഅലിയായ സിഫത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കുമ്പോൾ ചെയ്യുന്നത് അവന്റെ ഇറാദത്തിനോട് ചേർന്ന് നിൽക്കും. അവന്റെ ഇറാദത്തിന് ശേഷമേ ഫിഅലിയായ സിഫത്തുകൾ ഉണ്ടാവുള്ളൂ. ഉദാഹരണത്തിന് കലാം, സംസാരം, അതുപോലെ തന്നെ റഹ്മത്ത് ചൊരിയൽ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ശരി, ഇസ്ബാത്തു സിഫാത്ത്, സിഫത്തുകളെ സ്ഥിരീകരിക്കൽ. ഖിലാഫൻ, എതിരായിക്കൊണ്ട്, വിപരീതമായിക്കൊണ്ട്. ലിൽ അഷ്അരിയ്യത്തി, അഷ്അരിയ്യത്തിന് എതിരായിക്കൊണ്ട് സിഫത്തുകളെ സ്ഥിരീകരിക്കൽ. അഷ്അരിയ്യത്ത് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ അൽ ഫിർഖത്തുൽ അഷ്അരിയ്യ, അഷ്അരിയ്യ കക്ഷി എന്ന് പറഞ്ഞാൽ, ഇമാം അബുൽ ഹസൻ അൽ അഷ്അരി റഹിമഹുല്ലാ, അദ്ദേഹത്തിന്റെ പേരിൽ ചേർക്കപ്പെട്ട ഒരു കക്ഷിയാണ് അബുൽ ഹസൻ അൽ അഷ്അരി. അബുൽ ഹസൻ അൽ അഷ്അരി അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ മുഅ്തസലിയായിരുന്നു. പിന്നീട് അദ്ദേഹം കുല്ലാബിയ എന്ന് പറയുന്ന വിഭാഗത്തിലേക്ക് മാറി. ആദ്യം അദ്ദേഹം കുല്ലാബിയ എന്ന് പറയുന്ന മദ്ഹബിന്റെ ആളായിരുന്നു. പിന്നീട് അദ്ദേഹം തന്റേതായൊരു മദ്ഹബ്, അഷ്അരി മദ്ഹബിലേക്ക് മാറി. പിന്നീട് അദ്ദേഹം അഹ്ലുസുന്നയുടെ മദ്ഹബിലേക്ക്, ഇമാം അഹ്മദിന്റെ മദ്ഹബിലേക്ക് തിരിച്ചു വന്നു. ഇമാം അഹ്മദിന്റെ മദ്ഹബിലേക്ക് അദ്ദേഹം തിരിച്ചു വന്നത് 40 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന അദ്ദേഹം മാറിയിരുന്നു എന്നാണ്. ആ കാലഘട്ടത്തിൽ സിഫാത്തുകളെ നിഷേധിക്കുന്ന ഒരു വിഭാഗം ഇസ്ലാമിക സമൂഹത്തിൽ പിൽക്കാലഘട്ടത്തിൽ ഉടലെടുത്തിരുന്നു. ഉദാഹരണത്തിന്, സിഫത്തുകളെ പരിപൂർണമായി നിഷേധിക്കുന്നവരാണ് ജഹമിയത്തിന്റെ ആളുകൾ. ഞങ്ങൾ പഠിക്കേണ്ട ഒരു വിഷയമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് സിഫത്തുകളില്ല, വിശേഷണങ്ങളില്ല. അള്ളാഹു വിശേഷണങ്ങളിൽ നിന്ന് മുക്തനാണ് എന്ന് പറയുന്ന, എന്ന് വാദിക്കുന്ന ആളുകളാണ് ജഹമിയത്തിന്റെ ആളുകൾ. ജഹമിയത്തിന്റെ ആളുകളിൽ ചിലർ അള്ളാഹുവിന്റെ സിഫത്തുകളെ പരിപൂർണമായി, അള്ളാഹുക്ക് ഒരു സിഫത്തുമില്ല എന്നാണ് അവർ പറഞ്ഞത്. എല്ലാ സിഫത്തുകളെയും അവർ നിഷേധിച്ചതായി കാണാൻ സാധിക്കും. സിഫത്തുകളെ പരിപൂർണമായി ജഹമിയത്തിന്റെ ആളുകൾ നിഷേധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മുഅത്തില, അതുപോലെ മുഅ്തസില, ഇവരൊക്കെ സിഫത്തിനെ പരിപൂർണമായി നിഷേധിച്ച ആളുകളാണ്. അള്ളാഹുവിന് സിഫാത്തുകളില്ല എന്ന് പറഞ്ഞ ആളുകളാണ്. എന്നാൽ അഷ്അരി മദ്ഹബിന്റെ ആളുകൾ, ഇമാം അഷ്അരി, അദ്ദേഹം അഹ്ലുസുന്നക്കും ജഹമിയത്തിനും ഇടയിലുള്ള ഒരു മാർഗമാണ് സ്വീകരിച്ചത്. അതല്ലെങ്കിൽ അഹ്ലുസുന്നക്കും മുഅ്തസിലത്തിനും ഇടയിലുള്ള ഒരു സ്ഥാനം. അവർ 7 സിഫത്തുകൾ അംഗീകരിക്കും, ബാക്കിയൊക്കെ നിഷേധിക്കും. അതിൽ ചിലത് ഖുർആനിൽ സുന്നത്തിൽ സ്ഥിരപ്പെട്ടാണ്, ചിലത് ഖുർആനിൽ സുന്നത്തിൽ വരാതെ ബുദ്ധി കൊണ്ട് മാത്രം ഉണ്ടാക്കിയ സിഫത്തുകളാണ്.
അള്ളാഹുവിന് ഏഴ് സിഫത്തുകൾ മാത്രമാണ് ശരീഅത്തിന്റെ ആളുകൾ അംഗീകരിക്കാറുള്ളത്. നമ്മുടെ നാട്ടിലുള്ള ഖുറാഫികള് അവരോട് നിങ്ങൾ ചോദിച്ചാൽ അവർ പറയും, കുറച്ച് വിവരമുള്ളവരാണെങ്കിൽ പറയും, ഞങ്ങൾ ഫിഖ്ഹിൽ ഷാഫിഈ മദ്ഹബാണ്, ഞങ്ങൾ അഖീദയിൽ അഷാരി മദ്ഹബാണ്, അതല്ലെങ്കിൽ മാതുരീദി മദ്ഹബാണ്, അല്ലെങ്കിൽ ഒരു മദ്ഹബാണ് പറയാം. ഈ അഷാരി മദ്ഹബ് എന്ന് പറഞ്ഞാൽ അബുൽ ഹസൻ അഷാരിയുടെ രണ്ടാമത്തെ മാറ്റം, അതിൽ അദ്ദേഹം സ്വീകരിച്ച മദ്ഹബാണ്. പിന്നീട് അദ്ദേഹം കൂടുതൽ പഠിക്കുകയും അങ്ങനെ അദ്ദേഹം കുറച്ചു ദിവസം തീർത്തും ജനങ്ങളിൽ നിന്ന് മാറിയിരിക്കുകയും ചെയ്തു. അങ്ങനെ 40 ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം പള്ളിയിലേക്ക് മസ്ജിദിലേക്ക് വരികയും മിഹ്റാബിന്റെ മുകളിൽ കയറി തന്റെ മേലുള്ള വസ്ത്രം, മേൽവസ്ത്രം, അത് അദ്ദേഹം എടുത്തു വലിച്ചെറിയുകയും ചെയ്തു, തന്റെ ജുബ്ബ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഈ ജുബ്ബ വലിച്ചെറിഞ്ഞതുപോലെ ഞാൻ എന്റെ വിശ്വാസം വലിച്ചെറിഞ്ഞിരിക്കുന്നു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇമാം അഹമ്മദിന്റെ മദ്ഹബിലേക്ക് തിരിച്ചു പോവുകയാണ്. യഥാർത്ഥത്തിൽ എന്തുണ്ടായതെന്ന് വെച്ചാൽ, ഖുറാഫികള് അഷാരി ഇമാമ് വലിച്ചെറിഞ്ഞ ജുബ്ബ എടുത്തിട്ട് അവരെ മേത്തെടുത്തിട്ട്, അതാണ് സത്യത്തിൽ ഉണ്ടായത്. ഇമാം അഷാരി യഥാർത്ഥത്തിൽ അഹ്ലുസുന്നയുടെ മദ്ഹബിലാണ് മരണപ്പെട്ടത്. അദ്ദേഹം തൗബ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അലിബാന ഫി ഉസൂലുദ്ദിയാന എന്ന പുസ്തകം അദ്ദേഹത്തിന്റെ തൗബക്ക് ശേഷം എഴുതിയ പുസ്തകമാണ്. അൽ ഇബാന ഫി ഉസൂലുദ്ദിയാന, ആ പുസ്തകം വായിക്കാൻ കിട്ടുന്ന പുസ്തകമാണ്. അഹ്ലസുന്നയുടെ അഖീദ അതിൽ അദ്ദേഹം ചുരുക്കി വിശദീകരിച്ചിരിക്കുന്നു. ആ പുസ്തകം അഷാരിയുടേതല്ല എന്ന് നമ്മുടെ നാട്ടിലുള്ള ആളുകൾ പറയാറുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ അഷാരിയുടെ പുസ്തകമാണ്. അപ്പൊ അഷാരിയത്തിനെതിരായിക്കൊണ്ട് സിഫത്തുകളെ സ്ഥിരീകരിക്കുക എന്നത്, സ്ഥാപിക്കുക എന്നത്, അതിന് ഈ അധ്യായത്തിൽ കൊടുത്ത ഖുർആനിന്റെ ആയത്തുകളിലോ ഹദീസുകളിലോ തെളിവുണ്ട്. എവിടെയാണ് തെളിവുള്ളത്? സിഫത്തുകളെ നിഷേധിക്കുന്നവരാണ് അഷാരിയത്തിന്റെ ആളുകൾ. ചില നുസ്ഖകളിൽ കാണാം, ഖിലാഫൽ ലിൽ മുഅത്തില, മുഅത്തിലത്തിന്റെ ആളുകൾക്ക് വിരുദ്ധമായി കൊണ്ട് സിഫത്തുകൾ അംഗീകരിക്കുക എന്നത് ഈ അധ്യായത്തിൽ നൽകിയ തെളിവുകളിലുണ്ട്. ശരി, അവിടെ തെളിവുള്ളത്? സിഫത്തിന് അംഗീകരിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു ഹദീസോ ആയത്തോ അതിലുണ്ടോ? കുറച്ചുകൂടി വ്യക്തമായ തെളിവാണ്. എവിടെ തെളിവ്? എവിടെ എവിടെ എന്താണ് തെളിവ്? കിഫത്തിലെ അതിന് തെളിവുള്ളു. എവിടെ തെളിവുള്ളത്? അള്ളാഹുന്റെ സിഫാത്തുകൾ അവിടെ ഏതിൽ, നിങ്ങൾ അതൊന്ന് നോക്കൂ. എന്നിട്ട് അതിൽ എവിടെയെങ്കിലും അള്ളാഹുവിന്റെ ഏതെങ്കിലും സിഫാത്തുകൾ കാണാനുണ്ടോ? ശരിക്കും നോക്കൂ, എവിടെയെങ്കിലും അള്ളാഹുന്റെ സിഫത്ത്? അള്ളാഹുവിന്റെ മുഖം ഉദ്ദേശിച്ചുകൊണ്ട് ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറ കഴിഞ്ഞിട്ട് ലഞ്ഞുണ്ടായില്ല, നേരെ തെളിവായി കാണാൻ പറ്റിയതല്ല. കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് ബുദ്ധി കാണിച്ചാൽ കാണാൻ പറ്റും. സൂചന വേണമെങ്കിൽ തരാം. അള്ളാഹുവിന്റെ കലാമിന് തെളിവുണ്ടത്, രണ്ട് തെളിവുകളുണ്ട്. എവിടെ? റൂഹം മിൻഹുലില്ല. ഖാല യാ മൂസ അഹ്സൻതു. ഖാല യാ മൂസ, ഖാലന്റെ ഫാഇൽ ആരാണ്? അല്ലാഹു സുബ്ഹാനഹു വതആലയാണ്. അല്ലാഹുവിന് കൗലുണ്ട് എന്ന് മനസ്സിലായി. അല്ലാഹു സുബ്ഹാന തആല സംസാരിക്കുന്നവനാണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അയ്യോ, കേട്ടില്ല, ഇനിയുണ്ട്. തീർച്ചയായും നന്നായി ബുദ്ധി ഉറക്കിയിട്ട് ഇങ്ങനെയാണ് ഇസ്തിൻബാത്തുകൾ ചെയ്യേണ്ടത്. ഇനി കാല എന്നുള്ളത് അതിൽ ധാരാളം വന്നിട്ടുണ്ട്. മുസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയോട് സംസാരിച്ചത് അതിൽ തെളിവുണ്ട്. അതല്ലാതെ ഇനി അതിൽ അള്ളാഹുവിന്റെ കലാമിന് ഓരോ തെളിവും കൂടിയുണ്ട്. നേരെ തെളിവല്ല, കേൾക്കുന്നില്ല. ഇതിന് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം, കുറച്ചുകൂടി വല്ലാതെ ലാസിമായ തെളിവെടുക്കലാണ്. നേരെ വ്യക്തമായ രൂപത്തിൽ വകലിമതുഹു അൽഖാഹാ ഇലാ മറിയം, അല്ലാഹുവിന്റെ കലിമത്ത് ഏതാണ്? കുൻ. കുൻ എന്നല്ലാഹു സംസാരിച്ചത് കൊണ്ടാണ് ഉണ്ടായത്. അവിടെ കലിമത്ത് എന്ന് വിശേഷിപ്പിച്ച അള്ളാഹുവിന്റെ കലാമിനെയാണ്. ഇത് തെളിവാണ്, അള്ളാഹുവിന് കലാമുണ്ട് എന്ന് തെളിവ്. മാത്രമല്ല, നിങ്ങൾ അറിയണം, ബിദഅത്തിന്റെ കക്ഷികളിൽ ബഹുഭൂരിപക്ഷവും നിഷേധിച്ച അള്ളാഹുവിന്റെ സിഫത്താണ് കലാം എന്ന്. അനേകം കക്ഷികൾ ആ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. കലാമിന്റെ വിഷയത്തിൽ വഴിവെച്ച ആൾക്കാർ മാത്രമായിട്ടൊരു വിഭാഗം തന്നെ ഉണ്ട്. കാരണം മറ്റുള്ളതിലൊക്കെ മിക്കതിലും അഹ്ലു സുന്നയുടെ നിലപാട് സ്വീകരിക്കുകയും കലാം എന്നതിന്റെ വിഷയത്തിൽ മാത്രം ആ നിലപാട് സ്വീകരിക്കാതിരിക്കുകയും ചെയ്ത ആളുകൾ വരെയാണ്. അതുകൊണ്ടാണ് പല ആളുകളും കലാമിന്റെ കാര്യത്തിൽ വഴിവെച്ചിട്ടുണ്ട്, അതിനെ അംഗീകരിച്ചിട്ടില്ല. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ബുദ്ധീനെ അവർ മുന്നിൽ വെച്ചു എന്നതൊരു കാരണമാണ്. അതുപോലെ തന്നെ ഫൽസഫയുടെ അടിസ്ഥാനങ്ങൾ അവര് അതിന് കാരണമാക്കി. അവർ പറഞ്ഞു, എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ ഒരു വസ്തുവിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതെല്ലാം ഹാദിസാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് ഉസൂൽ കലാമാണ്. ചിലപ്പോൾ നിങ്ങൾ തോന്നും ഇതെന്തൊരു വിഡ്ഢിത്തം തോന്നിപ്പോ. അവർ പറഞ്ഞു, എന്തെങ്കിലും ഒരു വസ്തുവിൽ നിന്ന് ഒരു പുതിയ കാര്യം പിന്നീട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ ഉണ്ടാക്കപ്പെടുന്ന വസ്തു ഏതിൽ നിന്നാണോ അതുണ്ടായത് അതും പുതിയതാണെന്ന് മനസ്സിലാകും. അപ്പൊ അള്ളാഹിന്റെ അടുത്തൊരു സംസാരം ഉണ്ടായാലും അത് പുതിയതാണ്. അപ്പൊ അള്ള പുതിയതാന്ന് മനസ്സിലാവും. അതാണ് അവരുടെ കായിക. അപ്പൊ അവരെന്ത് ചെയ്തു? കലാമിനെ നിഷേധിച്ചു. അങ്ങനെയാണ് കലാമിനെ അവർ നിഷേധിച്ചത്. ഒരു വിഭാഗം ആളുകൾ കലാമിനെ നിഷേധിക്കാനുള്ള കാരണം, ഏതോ നിന്ന് അഹദസായതുണ്ടാകുന്നോ അത് ഹാദിസായിരിക്കും. അതായത് പുതിയൊരു കാര്യം ഏതിൽ നിന്നുണ്ടായോ അതൊക്കെ പുതിയതായിരിക്കും. ഇതൊക്കെയാണ് ഉസൂലു അൽ കലാം എന്നോ അല്ലെങ്കിൽ ഫൽസഫ എന്നൊക്കെ പറയപ്പെടുന്ന കാര്യങ്ങൾ കൊണ്ടുണ്ടായത്. അവരുടെ കുറെ കായിദകളാണ് അതൊക്കെ. ശരി, ഖിലാഫ് അൽ അഷാരിയ എന്നൊരു നുസ്ഖയിലുണ്ട്, ഖിലാഫ് അൽ മുഅത്തില എന്നൊരു നുസ്ഖയിലുണ്ട്. മുഅത്തില എന്ന് പറഞ്ഞാൽ താഅ്തീൽ ചെയ്യുന്ന ആളുകൾ. താഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന ആളുകൾ. താഅ്തീൽ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുന്ന ആളുകൾ, അതായത് സിഫാത്തുകൾ നിഷേധിക്കുന്ന ആളുകൾക്കാണ് മുഅത്തില എന്ന് പറയുക. വളരെ അത്ഭുതകരമാണ് അവരുടെ കാര്യം. സിഫത്തുകളെ നിഷേധിച്ചവർ പറഞ്ഞു, അള്ളാഹ്ക്ക് ഒന്നിലധികം സിഫത്തുണ്ട് എന്ന് പറഞ്ഞാൽ രണ്ട് അള്ളണ്ട് എന്ന് വരും. അള്ളാഹ്ക്ക് റഹ്മത്തുണ്ട്, അള്ളാഹ്ക്ക് മഗ്ഫിറത്തുണ്ട്. ശരി, രണ്ട് സിഫത്തായി. അപ്പൊ രണ്ട് അള്ളണ്ട് എന്ന് പറയേണ്ടി വരും. കാരണം അള്ളാഹു ഏകനാണ്, അവനിൽ ഒരിക്കലും രണ്ട് വിശേഷണങ്ങൾ ഒരുമിക്കുകയില്ല എന്നാണ് അവർ പറഞ്ഞത്. തീർത്തും വിഡ്ഢിത്തമാണത്, അങ്ങേറ്റത്തെ വിഡ്ഢിത്തമാണ്. ഉദാഹരണത്തിന്, സൃഷ്ടികളുടെ ഇടയിൽ തന്നെ ഒരു മനുഷ്യൻ ചിലപ്പോ നീളമുള്ളവനായിരിക്കും, അതേസമയം തന്നെ അവൻ ചിലപ്പോ വെളുത്തവനായിരിക്കും. രണ്ട് സിഫത്താണ്, രണ്ട് സിഫത്താണ്. നീളമുണ്ട് ഒരാൾക്ക്, വെളുത്തവനാണ്. ശരി, രണ്ട് സിഫത്ത് പറഞ്ഞാൽ രണ്ടായോ? ഒരിക്കൽ ആളാവും തന്നെ. മാത്രമല്ല, അഹ്ലു സുന്നത്തുൽ ജമാഅ അവർക്ക് മറുപടിയായി പറഞ്ഞു, നിങ്ങളുടെ അടുക്കൽ ഉസൂൽ കലാമിന്റെ ആളുകൾ വരെ അംഗീകരിക്കുന്ന രണ്ട് സിഫത്തുണ്ട്. അംഗീകരിക്കല്ലാതെ യാതൊരു നിവൃത്തിയില്ലാത്ത രണ്ട് സിഫത്താണ്. ഒന്ന് ദാത്ത്, രണ്ട് അള്ളാഹു വാജിബുൽ വുജൂദാണ് എന്ന കാര്യം. അങ്ങനത്തെ കുറെ വിഡ്ഢിത്തരങ്ങൾ അവരുടെ അടുത്തുണ്ട്. അള്ളാഹു വാജിബുൽ വുജൂദെന്ന് പറഞ്ഞാൽ അള്ള എന്തായാലും നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട കാര്യമാണ്. അവർ പറയും, ലോകത്തെല്ലായിടത്തും ഉള്ളത് രണ്ട് രൂപത്തിലുള്ള വസ്തുക്കളാണ്. ഒന്നല്ലെങ്കിൽ വാജിബുൽ വുജൂദ്, അല്ലെങ്കിൽ മുംകിനുൽ വുജൂദ്. ഒക്കെ കേട്ടാൽ നമുക്ക് ചിലപ്പോൾ ഭ്രാന്തായി പോകും. പക്ഷെ ഞാനൊരു അവരുടെ വിഡ്ഢിത്തം മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാം. അവർ പറഞ്ഞു, ലോകത്ത് എന്തൊക്കെ ഉണ്ട് അതൊക്കെ വാജിബുൽ വുജൂദ് അല്ലെങ്കിൽ മുംകിനുൽ വുജൂദാണ്. വാജിബുൽ വുജൂദ് അല്ല മാത്രമാണ്, മുംകിനുൽ വുജൂദോ? അല്ലല്ലാത്ത എല്ലാം മുംകിനുൽ വുജൂദാണ്. ഉണ്ടാവാൻ ഉണ്ടാകുകയും ചെയ്യാം, ഉണ്ടാവാതിരിക്കുകയും ചെയ്യാം. ഉണ്ടായിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല എന്നാ. അപ്പോ ശരി, അപ്പൊ നമുക്ക് അവരോട് ചോദിക്കാം, ഇപ്പൊ നിങ്ങൾ തന്നെ രണ്ട് സിഫത്ത് അംഗീകരിച്ചു, ഒന്ന് ദാത്തും പിന്നൊന്ന് വാജിബുൽ വുജൂദും, രണ്ടാമതുണ്ട് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ പല രൂപത്തിൽ ഹലസൂന അവർക്ക് മറുപടി കൊടുത്തു. ഇതിന്റെയൊക്കെ അടിസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അവരെന്ത് ചെയ്തു? മനുഷ്യന്റെ അവസ്ഥകളോട് അവർ കൂട്ടിയോജിപ്പിച്ചു, അതിനോട് സാദൃശ്യപ്പെടുത്തി. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ പറഞ്ഞ കുല്ലു മുഷബ്ബിഹിൻ മുഅത്തിൽ വകുല്ലു മുഅത്തിൽ മുഷബ്ബ്. അള്ളാഹുവിനെ മറ്റൊന്നിലേക്ക് സാദൃശ്യപ്പെടുത്തുന്ന ആളുകളെല്ലാം മുഅത്തിലീങ്ങളാണ്. എന്നാൽ അവർ നിഷേധിക്കുന്നവരായിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വതആല കൈയുണ്ട്, ശരി, അള്ളാഹിന്റെ കൈ തന്നെ മനുഷ്യന്റെ കൈ പോലെയാണ് എന്ന് പറയുന്നതിൽ നിന്നാണ് അവർ നിഷേധം തുടങ്ങുന്നത്. പേരോട് പറയുന്നത് കേട്ടിട്ടില്ല നിങ്ങൾ, അള്ളാഹു ഏഴാം ആകാശത്തിൽ ഇറങ്ങി വരും, അപ്പൊ പിന്നെ ആകാശത്ത് ആരുണ്ടാകും? ഇതെന്തുകൊണ്ടാണ് അയാളുടെ ധാരണ നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്ന പോലെയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറങ്ങുന്നതെന്നാണ്. അതുകൊണ്ടാണ് അയാൾ നിഷേധിക്കുന്നത്. അയാൾ ആദ്യം അള്ളാഹുവിനെ മനുഷ്യരുമായി സദൃശ്യപ്പെടുത്തി. അതുകൊണ്ട് കുല്ലു മുഅത്തിലിൻ മുഷബ്ബ, എല്ലാ നിഷേധിക്കുന്നവനും യഥാർത്ഥത്തിൽ സദൃശ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വകുല്ലു മുഷബ്ബിഹിൻ മുഅത്തിൽ, അള്ളാഹു സുബ്ഹാനഹു വതആലയെ മറ്റൊന്നിനോട് സാദൃശ്യപ്പെടുത്തുന്നവനെല്ലാം നിഷേധിയാണ്. അതെങ്ങനെ? അവൻ യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ സിഫത്തിനെ നിഷേധിച്ചിട്ടാണ് പിന്നെ അവൻ തഷ്ബീഹ് ചെയ്യുന്നത്. അള്ളാഹുവിന്റെ കൈ മനുഷ്യന്റെ കൈ പോലെയാന്ന് പറഞ്ഞ സ്വഭാവം എന്തായി? അള്ളാഹിന്റെ കൈനെ നിഷേധിച്ചു. അവന്റെ തഷ്ബീഹിലൂടെ അവൻ അള്ളാഹുവിന്റെ കൈനെ നിഷേധിച്ചു. മനസ്സിലായോ കാര്യം? ശരിക്കും മനസ്സിലായോ? അള്ളാഹു സുബ്ഹാനഹു വതആല പറ്റി എന്ത് നിങ്ങൾ വിചാരിക്കുന്നു അതൊരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, സൃഷ്ടികളുമായി കൂട്ടിക്കെട്ടരുത്. ഉദാഹരണത്തിന് മുന്നെടുത്ത ഹദീസാണ്, പക്ഷേ ഇവിടെയുള്ള ഇഖ്വാനും കൂടി മനസ്സിലാവാൻ വേണ്ടി പറയട്ടെ, കൂടി പറഞ്ഞു അവസാനിപ്പിക്കുക, ബാക്കി പിന്നെ സ്വലാത്ത് കഴിഞ്ഞിട്ട് വായിക്കാം. ഉദാഹരണത്തിന് അള്ളാഹു സുബ്ഹാനഹു വതആല പറയുന്നു പല ഹദീസുകളിലും, ഇന്നല്ലാഹു അജബ്, അള്ളാഹു അത്ഭുതപ്പെടുന്നു. അള്ളാഹു സുബ്ഹാനഹു വതആല അത്ഭുതപ്പെടുന്നു പല ഹദീസുകളിലും കാണാവുന്ന കാര്യമാണ്, ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട. ശരി, തയ്യും, എന്താണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ? അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിന്റെ കാരണം അവ്യക്തമാവുകയും എന്നാൽ ആ കാര്യം നടന്നു കാണുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന വികാരത്തിനാണ് അത്ഭുതം എന്ന് പറയാം. ഒരു മജീഷ്യൻ ഒരു കാര്യം ഉണ്ടാക്കി, അപ്പൊ നമുക്ക് അത്ഭുതം ഉണ്ടാവും. എന്തുകൊണ്ട് അത്ഭുതം ഉണ്ടാവും? കാരണം വ്യക്തമല്ല, കാരണം കാണിച്ചെന്നാൽ അത്ഭുതം പോയി, ഇതാണല്ലോ അത്ഭുതം. ശരി, അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വതആലക്ക് കാരണങ്ങൾ അവ്യക്തമാകുമോ? പിന്നെ അള്ളാഹുക്ക് അത്ഭുതമുണ്ട് നമ്മൾ എങ്ങനെ പറയാം? എങ്ങനെ പറയും? ഫദ്ദൽ, ആരുണ്ട് മറുപടി പറയുന്നവരായിട്ട്? അത് അവിടെയാണ് നിഷേധം തുടങ്ങുന്നത്. അപ്പൊ അതൊരു പ്രയോഗമാണ്, അങ്ങനെ പറയാൻ പറ്റൂല. അതിന് മറുപടി എളുപ്പമാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു കാരണം അവ്യക്തമായാൽ ഉണ്ടാകുന്ന കാര്യമാണ് അത്ഭുതം. അത് ആർക്കാണത്? മനുഷ്യനാണ്. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത്ഭുതം എന്ന് പറഞ്ഞാൽ കാരണം അവ്യക്തമാകുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് അജബ് ചേർക്കുമ്പോൾ, അത്ഭുതം ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം അതല്ല. അത് അള്ളാഹു നിയോഗിച്ച രൂപത്തിലുള്ള അജബാണ്, അത് അള്ളാഹു നിയോഗിച്ച രൂപത്തിലുള്ള അത്ഭുതമാണ്. അതൊരിക്കൽ മനുഷ്യന്റെ അത്ഭുതം എന്താണ്, അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. ഇതേപോലത്തെ ഒരു ഉദാഹരണമാണ് ഗദബ്, ദേഷ്യം. ദേഷ്യത്തിന്റെ നിർവചനം എന്താണ്? പല ആളുകളും പറയുന്ന കാണാം, ഹൈലാൻ ഉദ്ദം, രക്തം അത് തിളച്ചു കയറലാണ്, അത് ഇങ്ങനെ രക്തം ഇരച്ചു കയറുകയും ശരീരത്തിൽ അതിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്ന വികാരമാണ് ദേഷ്യം എന്ന് ആളുകൾ പറയുന്നത് കാണാം. അള്ളാഹു സുബ്ഹാനഹു വതആല ദേഷ്യപ്പെടുന്നു എന്ന് പല ഹദീസുകളിലും കാണാൻ സാധിക്കും. ശരി, അപ്പൊ നമ്മൾ പറയാം അള്ളാഹുക്ക് രക്തം ഇരച്ചു കയറും എന്ന് നമ്മൾ പറയേണ്ടതുണ്ടോ? ഇല്ല. അവിടെ ഗദബ് എന്നത് വിശദീകരിച്ചത് മനുഷ്യന്റെ ഗദബാണ്. ആ പറയുന്ന അർത്ഥം അത് മനുഷ്യന്റെ ഗദബിനുള്ള അർത്ഥമാണ്. അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ ഗദബ് ഒരിക്കലും മനുഷ്യന്റെ ഗദബ് പോലെയല്ല. പ്രശ്നം കഴിഞ്ഞു, ഇതോടുകൂടി യാതൊരുവിധ ഇഷ്കാലും പിന്നെ ആ കാര്യത്തിലില്ല. നമ്മൾ പല തവണയും പലപ്പോഴും എന്താ ചെയ്യുന്ന വെച്ചാൽ, എന്തെങ്കിലും സിഫാത്തുകളുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കേട്ടാൽ നേരെ അതെന്ത് ചെയ്യും, മനുഷ്യനായിട്ട് കണക്ട് ചെയ്യും. നേരെ ചില ആളുകൾ പറയും ഇത് അലങ്കാരിക പ്രയോഗമാണ്, ചില ആളുകൾ പറയും പിന്നെ അത് അള്ളാഹു സുബ്ഹാനഹു വതആല അതിന്റെ ബാഹിറല്ല ഉദ്ദേശിച്ചത്, ബോറർത്ഥമാണ്. പല അർത്ഥങ്ങളും പറയും. വേറെ ചില ആളുകൾ പറയും അതുകൊണ്ട് ഉദ്ദേശിച്ച ഗദബ് എന്ന് ഉദ്ദേശിച്ചാൽ അള്ളാഹു ശിക്ഷിക്കാൻ ഉദ്ദേശിച്ചു എന്നാണ്. അള്ളാഹു ഗദബ് എന്ന് പറഞ്ഞാൽ ഗദബാണ്. തശ്ബീഹ് ചെയ്യാതെ നമ്മളത് അംഗീകരിക്കണം. അള്ളാഹു മുഹസ്സലല്ലാഹു സല്ലല്ലാഹു അലൈഹി വസല്ലം.